പ്രമേരെ ദൈവനാമത്തിൽ വന്ദനം. നമ്മള് എബ്രായലേഖനം 11 അധ്യായം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. 10-11 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു. എബ്രായലേഖനത്തിന്റെ പ്രധാന സബ്ജക്ട് തന്നെ, അല്ലെങ്കിൽ എബ്രായലേഖന കർത്താവ് പറയുന്ന മെയിൻ സബ്ജക്ട് തന്നെ, നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. നേരം വിശ്വാസം എന്നുള്ളതാണ് എബ്രായലേഖനത്തിന്റെ മെയിൻ സബ്ജക്ട്. വിശ്വാസത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകൾ, ദൈവം ചെയ്തു തന്നിരിക്കുന്ന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആത്മീയ നന്മകൾ എങ്ങനെ വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതും, ആ വിശ്വാസത്താൽ പ്രാപിച്ച് എങ്ങനെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കാൻ കഴിയും എന്നുള്ളതുമാണ് എബ്രായലേഖന കർത്താവ് വിശദീകരിക്കുന്നത്. അന്നേരം ആ വിശ്വാസം എന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ യഥാർത്ഥ വിശ്വാസവും വ്യാജ വിശ്വാസവും നമ്മൾ വ്യത്യാസം പറഞ്ഞത്. അതായത് ട്രൂ ഫെയ്ത്തും ഫോൾസ് ഫെയ്ത്തുമുണ്ട്. അന്നേരം ട്രൂ ഫെയ്ത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ നീതീകരിക്കുകയുള്ളൂ. ആ വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. അന്നേരം വിശ്വാസം, യഥാർത്ഥ വിശ്വാസം എന്നത് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസവും, യഥാർത്ഥത്തിലുള്ള നല്ല പ്രവൃത്തികൾ, ഗുഡ് വർക്ക്സ് എന്നുള്ളത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളുമാണ്. അന്നേരം വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്ത പ്രവൃത്തികൾ ഡെഡ് വർക്ക്സ് ആണ്. പ്രവൃത്തികൾ ഉളവാക്കാത്ത വിശ്വാസവും ചത്ത വിശ്വാസമാണ്, നിർജീവ വിശ്വാസമാണ്. നിർജീവ വിശ്വാസവുമുണ്ട്, നിർജീവ പ്രവൃത്തികളുമുണ്ട്. നിർജീവ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കുകയില്ല, നിർജീവ പ്രവൃത്തികൾ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചത്. അതിൽ വ്യക്തമായിട്ട് നിർജീവ വിശ്വാസം എന്താണ്, രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിശ്വാസം എന്താണ്, കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത വിശ്വാസം എന്താണ്, അത് പിശാചിനുള്ള വിശ്വാസമാണ്. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അത് നീതീകരിക്കുന്ന വിശ്വാസമാണ്, പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. അതേ വിശ്വാസത്തെ പറ്റി തന്നെയാണ് എബ്രായലേഖന കർത്താവ് എബ്രായലേഖനം 10 അധ്യായത്തിന്റെ 38 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. അന്നേരം വിശ്വാസ ജീവിതം കാഴ്ചയാലല്ല, കാഴ്ചയാൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പ്രത്യേകിച്ച് കഠിനമേറിയ സാഹചര്യങ്ങൾ കൂടി, രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ വിശ്വാസികൾക്ക് കാഴ്ചയാൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ കാണാനായിട്ട് ആ വ്യക്തിയുള്ള വിശ്വാസ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ബൈ ഫെയ്ത്ത്, ലിവിംഗ് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് എബ്രായലേഖന കർത്താവ് വിശദീകരിക്കുന്നത്. എന്നിട്ട് വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ എബ്രായലേഖന കർത്താവ് പറയുകയാണ്, അത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അവിടെ ആശ എന്നുള്ള വാക്കല്ല, പ്രത്യാശ എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. പ്രത്യാശ എന്ന് പറഞ്ഞത് പൂർവ്വപിതാക്കന്മാർക്ക് സാക്ഷ്യം ലഭിച്ച പ്രത്യാശയാണ്. ആ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയുള്ളതായിരുന്നു അവരുടെ പ്രത്യാശ. അതായത് നമ്മൾക്കും ഉള്ള പ്രത്യാശ, പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് വീണ്ടും വരുമെന്നുള്ള നമ്മുടെ പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ ഉറപ്പും, ഇല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുടെ ആ പ്രത്യാശയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, ഇല്ലാത്ത കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങളാണ്. അങ്ങനെ കാണാൻ കഴിയുന്നത് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. കോരിന്ത്യലേഖനത്തിൽ പറയുന്നത് കാണാൻ കഴിയുന്നത് താൽക്കാലികം, കാണാത്തതും നിത്യം. അങ്ങനെ കാണാൻ കഴിയാത്ത സ്പിരിച്വൽ റിയാലിറ്റീസ് ഉണ്ട്. അത് റിയാലിറ്റീസ് തന്നെയാണ്, എന്നാൽ നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാഴ്ചയാൽ കാണാൻ കഴിയാത്ത സ്പിരിച്വൽ റിയാലിറ്റീസിനെ ആത്മീയ ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് പ്രത്യാശയുടെ ഉറപ്പോടുകൂടി, പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തോടും കൂടി മുമ്പോട്ട് പോകുന്നതാണ് വിശ്വാസ ജീവിതം. ആ വിശ്വാസത്താലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഇല്ലെങ്കിൽ പൂർവന്മാർ അപ്രൂവ്ഡ് ആയത് ആ വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യമായി വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ച ഒരു വ്യക്തിയായിട്ടുള്ള ഹാബേലിനെ പറ്റി പറയുകയാണ്. അതാണ് ആദ്യത്തെ നീതിമാൻ, ബൈബിളിലെ ആദ്യത്തെ നീതിമാൻ. അന്നേരം ബൈബിളിലെ ആദ്യത്തെ നീതിമാനും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ഹാബേലിന്റെ യാഗത്തെ ദൈവം അക്സെപ്റ്റ് ചെയ്തു, ദൈവം പ്രസാദിച്ചു. അതെ, ആബേലിന്റെ ഒരു യാഗം എനിക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതിന് മുമ്പും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, അത് വളരെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും. ആബേൽ എങ്ങനെയാണ്, ഹാബേലിന്റെ യാഗം എങ്ങനെയാണ് ദൈവം അക്സെപ്റ്റ് ചെയ്തത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം മാത്രം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാബേലിന്റെ യാഗം എങ്ങനെയാണ് ദൈവം അക്സെപ്റ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അവിടെ എന്താണ് കാരണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കാരണം പറയുന്നുണ്ട്, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ ദൈവം എന്തുകൊണ്ട് ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാം, മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, ദൈവം പ്രസാദിച്ചു. അന്നേരം ദൈവം പ്രസാദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, വിശ്വാസം മൂലമല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതായത് ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെങ്കിൽ അത് വിശ്വാസം മൂലമാണ് എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണ്. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്ത പ്രത്യാശയുടെ ഉറപ്പ് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റിയുള്ള പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശയുടെ ഉറപ്പ് തന്നെയാണ് ഹാബേൽ യാഗം കഴിക്കുന്നതിൽ കൂടി പ്രഖ്യാപിക്കുന്നത്. കാണാത്ത കഴിയും കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഹാബേൽ യാഗം കഴിക്കുന്നതിലൂടെ യാഗത്തിൽ കൂടി ഹാബേൽ പ്രസ്താവിക്കുന്നത്. അന്നേരം ആ വിശ്വാസത്തോടു കൂടി ചെയ്ത പ്രവൃത്തിയായിരുന്നു. അതായത് ഇറ്റ് വാസ് എ ഗുഡ് വർക്ക്. വിശ്വാസത്തിൽ നുളവായ പ്രവൃത്തിയായിരുന്നു അത്. ആ വിശ്വാസത്തിൽ നുളവായതുകൊണ്ട് ഹാബേൽ ബെറ്റർ സാക്രിഫൈസ് ആണ് കൊടുത്തത്. ബെറ്റർ ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലാണ് ബെറ്റർ. ഒന്ന്, ആ കൊടുത്തതിൽ തന്നെ ബെറ്റർ ആയിരുന്നു അത്. ഹാബേൽ തന്റെ കുഞ്ഞാടുകളിൽ പിന്നെ കടിഞ്ഞൂലുകളിൽ ഏറ്റവും നല്ലതിനെയാണ് കൊടുത്തത്. അന്നേരം ഏറ്റവും നല്ലത് കൊടുത്തത് എന്നുള്ളത് കൊണ്ടല്ല, ഏറ്റവും നല്ലത് കൊടുത്തതിന്റെ പുറകുള്ള ആറ്റിറ്റ്യൂഡ് ബൈ ഫെയ്ത്ത് ആയിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന രക്തം ചിന്തിയിട്ടുള്ള യാഗം കൂടിയായിരുന്നു ഹാബേൽ കഴിച്ചത്. അന്നേരം ആ രക്തത്തിനും അവിടെ പ്രാധാന്യമുണ്ട്. എബ്രായലേഖനം മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് അത്രയും ഭാഗം കവർ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഞാനത് അതുകൂടി വീണ്ടും കവർ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായതുകൊണ്ട് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കായന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം വളരെ ക്ലിയറാണ്. അത് വിശ്വാസത്തിൽ നുളവായ പ്രവൃത്തിയല്ല, അതൊരു റിലീജിയസ് വർക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കായന്റെ യാഗം വിശ്വാസത്തിൽ നുളവാകാത്തത് കൊണ്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് ഹാബേലിൽ. പിന്നീട് ഹാബേലിൽ തുടങ്ങി പിന്നെ വിശ്വാസവീരന്മാരുടെ ഒരു നിര തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. നമ്മൾ പലതും ചിന്തിച്ചു, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താൽ യാക്കോബ് തന്റെ മരണകാലത്തെങ്കിൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം ജോസഫിന്റെ രണ്ട് മക്കൾ മനശ്ശെയും എഫ്രയീമുമാണ്. അതിൽ മനശ്ശെയാണ് മൂത്ത മകൻ, എഫ്രയീമാണ് രണ്ടാമത്തെ മകൻ. അന്നേരം ജോസഫ് മക്കളെ യാക്കോബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ യാക്കോബിന് ഫിസിക്കലായിട്ടുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ യാക്കോബിന് യഥാർത്ഥത്തിൽ ആരാണ് ഈ മക്കളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് യാക്കോബ് തന്റെ വലത്തേക്കൈ എഫ്രൈമിന്റെ മേലും ഇടത്തേക്കൈ മനശ്ശെയുടെ മേലും വയ്ക്കുകയാണ്. അന്നേരം വലത്തേക്കൈയിൽ കൂടിയുള്ള അനുഗ്രഹം, യഥാർത്ഥമുള്ള അനുഗ്രഹം എഫ്രൈമിലേക്കാണ് വരുന്നതെന്ന് യാക്കോബ് ബൈ ഫെയ്ത്ത് മുന്നമേ കാണുകയാണ്. അങ്ങനെ യാക്കോബ് എഫ്രൈമിനെ അനുഗ്രഹിക്കുന്നു, മനശ്ശെയും അനുഗ്രഹിക്കുന്നു. എന്നാൽ എഫ്രൈം മനശ്ശ എന്നുള്ള രീതിയിൽ എഫ്രൈമിന്റെ പേരാണ് വലുതാവുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചു. എഫ്രൈമാണ് ആ ഗോത്രങ്ങളിൽ ഏറ്റവും വലിപ്പമുണ്ടായിത്തീർന്നത്. അന്നേരം അതൊക്കെ യാക്കോബ് വിശ്വാസത്താൽ മുന്നമേ കാണുകയാണ്. ബൈ ഫെയ്ത്ത് മക്കളുടെ ഭാവി തന്നെ മുന്നമേ കണ്ടുകൊണ്ട് അവരെ ബ്ലസ് ചെയ്യുകയാണ് യാക്കോബ്. അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയിട്ടല്ല, വരാൻ പോകുന്ന കാര്യം കണ്ടുകൊണ്ട് അവരെ ബ്ലസ് ചെയ്യുകയാണ്. മാത്രമല്ല യാക്കോബിനെ പറ്റി പറയുകയാണ്, അവൻ വർഷിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു വർഷിപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം യാക്കോബിന്റെ വടി റെപ്രസെന്റ് ചെയ്യുന്ന യാക്കോബ് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. യാക്കോബിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ദൈവം ചേഞ്ച് ചെയ്ത ഒരു ലൈഫാണ്. യാക്കോബിനെ പെനിയേലിൽ വെച്ചിട്ട് ദൈവം ടച്ച് ചെയ്തതിന് ശേഷം ആ വിശ്വാസ ജീവിതം എങ്ങനെ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യാക്കോബിന്റെ ജീവിതത്തിന്റെ അവസാനമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അവിടെ ഫറവോയെ അനുഗ്രഹിക്കുന്നു, മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവസാനം മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലെടുത്ത് കട്ടലിന്റെ മുകളിൽ വെച്ചിട്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു ലൈഫ്. അത് വിശ്വാസ ജീവിതത്തിന്റെ ഒരു എൻഡ് കാണിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസ ജീവിതം ഒരു വ്യക്തിക്ക് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക എന്നുള്ളത്. മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. അടുത്ത് ജോസഫ്. വിശ്വാസത്താൽ ജോസഫ് മരിക്കാറായപ്പോൾ താൻ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കാര്യം ഓർപ്പിച്ച് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അന്നേരം ജോസഫും മുന്നമേ വരാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ കാണുകയാണ്. ബൈ ഫെയ്ത്ത് കാഴ്ചയാൽ ഇല്ലാത്ത കാര്യങ്ങളല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ജോസഫ് മനസ്സിലാക്കിയിട്ട് ജോസഫ് ഇസ്രായേൽ മക്കളത് പറയാണ്, നിങ്ങൾ ഒരിക്കൽ ഈ മിസ്രയീമിൽ നിന്ന് തിരിച്ചു പോകും, അന്ന് എന്റെ അസ്ഥികളും കൂടി കൊണ്ടുപോകണം. ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്കും അത് എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല. കാരണം അനേകം വർഷങ്ങൾക്ക് ശേഷം ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇവർ തിരിച്ചു പോകുന്ന കാര്യമാണ് ജോസഫ് വിശ്വാസത്താൽ പറയുന്നത്. ഇതൊക്കെ യഥാർത്ഥ വിശ്വാസത്തിൽ കൂടി ഒരു വ്യക്തിക്ക് മുന്നമേ കാണുന്നതാണ്. ശരിക്കും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ജീവിക്കുന്നതാണ് ശരിക്കും, അല്ലെ? ദൈവം എന്താണ് ചെയ്യുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. എന്താണെങ്കിലും അത് നമുക്ക് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവം ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നാളത്തെ പറ്റി വിചാരിക്കേണ്ട കാര്യമില്ല. ഹീസ് ലിവിംഗ് ഇൻ ഫ്യൂച്ചർ. നാളെ എന്താണ് നടക്കുന്നതെന്ന് അവന് ഉറപ്പാണ്. എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് സംഭവം അറിയത്തില്ലെങ്കിലും നാളെ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാണെന്ന് അവൻ അറിയാനായിട്ട് കഴിയും. നേരം ജോസഫ് ഫ്യൂച്ചർ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്റെ അസ്ഥി കൂടി എടുത്തുകൊണ്ട് പോകണം. അന്നേരം ഭാവി യഥാർത്ഥത്തിൽ വിശ്വാസത്താൽ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ജോസഫ് സംസാരിക്കുകയാണ്. വിശ്വാസത്താൽ അടുത്തത് മോശയെ പറ്റി പറയാണ്. അടുത്തത് വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഒരു ചോയ്സിന്റെ ലൈഫാണ്. വിശ്വാസത്തിൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അടുത്തതാണെന്ന് മോശയെ പറ്റി പറയുമ്പോൾ പറയണം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. അന്നേരം വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് ലൈഫ് ഓഫ് ചോയ്സസ്. എന്താണ്, എന്തൊക്കെയാണ് ചോയ്സസ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് പാപത്തിന്റെ തൽക്കാല ഭോഗവും ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടാനുഭവവും. നേരെ കഷ്ടാനുഭവം വേണോ പാസിംഗ് പ്ലഷർ വേണോ എന്നുള്ളത് ചോയ്സാണ്. നേരെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പാപത്തിന്റെ തൽക്കാല ഭോഗത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയുന്നത്? അവൻ വിശ്വാസക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസത്താൽ താഴേക്ക് വരുമ്പോൾ പറയുകൊണ്ട് പ്രതിഫലം നോക്കിയതുകൊണ്ട്. അതാണ് ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ താൻ ഉണ്ട് എന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അന്നേരം നമ്മളുടെ ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾ പാസിംഗ് പ്ലഷേഴ്സ് നമ്മൾ റിജക്ട് ചെയ്യുകയും ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടം നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ള വിശ്വാസ കണ്ണിൽ കൂടി കാണുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് നമ്മുടെ ചോയ്സസ് നമ്മൾ എടുക്കുന്നത് ബൈ ഫെയ്ത്ത് ആണ്. ആ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളാണ് ഇവർ ഓരോരുത്തരും എടുത്തത്. മോശ പാപത്തിന്റെ തൽക്കാല പാസിംഗ് പ്ലഷേഴ്സിൽ എൻജോയ് ചെയ്യാൻ കഴിയാതിരുന്നത് അത് വിശ്വാസ കണ്ണുകളുടെ ഉപയോഗിച്ചിട്ടാണ്. ഇവൻ ജോസഫും അങ്ങനെ തന്നെയാണ്. ജോസഫിന് വിശ്വാസ കണ്ണാൽ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് കണ്ടുകൊണ്ടാണ് പൊത്തിഫോറിന്റെ ഭവനത്തിൽ നിന്ന് പാസിംഗ് പ്ലഷേഴ്സിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇതേപോലെ തന്നെ ഈ വിശ്വാസ കണ്ണില്ലാതുകൊണ്ടാണ് യേശാവ് പാസിംഗ് പ്ലഷർ കാരണം തന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയത്. അത് മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ ലൈഫ് എപ്പോഴും ഒരു ചോയ്സസ് ഉള്ളതാണ്. ചോയ്സിന് കോൺസിക്വൻസും ഉണ്ട്. പലരുടെയും വിശ്വാസത്തിന്റെ ചോയ്സുകൾ ചിലപ്പോൾ അവർ രക്ഷ നഷ്ടപ്പെടുത്തിയിട്ടില്ലായിരിക്കാം, എന്നാൽ നിത്യമായത് ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പാസിംഗ് ആയിട്ടുള്ള പ്ലഷേഴ്സ് കാരണം എട്ടേണലായിട്ടുള്ള പല റിച്ചസും മനുഷ്യർ നഷ്ടപ്പെടുന്നു. കാരണം വിശ്വാസത്തിന്റെ കാഴ്ച അവർക്കില്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ്. അതായത് ഈ ബൈ ഫെയ്ത്ത് അല്ലാതെ ഈ ക്രിസ്ത്യൻ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. കാരണം നമുക്ക് കാഴ്ച പ്രകാരം പലതും അനുകൂലമായിരിക്കത്തില്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നടക്കത്തില്ല. പല നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും റിയാലിറ്റി ആവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നിത്യതയിൽ ചില കാര്യങ്ങൾ അൺസീൻ വേൾഡിലുണ്ട്. അതാണ് യഥാർത്ഥ റിയാലിറ്റി. അത് കാണാനായിട്ട് ഒരു വ്യക്തിയുടെ കണ്ണു തുറക്കുമ്പോൾ ആ വ്യക്തി വിശ്വാസത്താൽ ചില സ്റ്റെപ്പുകൾ എടുക്കുന്നു. വിശ്വാസത്താൽ മുമ്പോട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. വിശ്വാസത്താൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നു തെരഞ്ഞെടുക്കുന്നു. പ്രതിഫലം നോക്കിയതുകൊണ്ട്, വിശ്വാസത്താൽ യഥാർത്ഥത്തിലുള്ള പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിക്കുകയും റിജക്ട് ചെയ്യുകയും പാസിംഗ് പ്ലഷേഴ്സിനെ മാത്രമല്ല ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്ന ഈ ലോകത്തിന്റെ ഓണറിനെയും പ്രതിഫലം നോക്കിയതുകൊണ്ട്, വിശ്വാസ കണ്ണുകളാൽ പ്രതിഫലം നോക്കിയതുകൊണ്ട് അതിനെയും റിജക്ട് ചെയ്യുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നുണ്ടെങ്കിലും ചെയ്തു. നേരെ മോശയുടെ ലൈഫിൽ വിശ്വാസത്തിന്റെ ചോയ്സുകൾ പലതാണ്. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ റിജക്ട് ചെയ്തു, മിസ്രയീമിലെ ടെമ്പററി റിച്ചസിനെ റിജക്ട് ചെയ്തു, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന ഹോണർ റിജക്ട് ചെയ്തു. അതായത് ലോകം, ജഡം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം മോശ റിജക്ട് ചെയ്തത് വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയൊക്കെ ലോകത്തിൽ നിന്നാകുന്നു, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. അതാണ് ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്ന ഒരു കാര്യത്തിന്റെ ഭാഗമായി തീരും. ഈ കാര്യങ്ങൾ മൂന്നും മോശ റിജക്ട് ചെയ്യുകയാണ്. പാപത്തിന്റെ തൽക്കാല ഭോഗം റിജക്ട് ചെയ്തു, ഫറവോന്റെ പുത്രരുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന ആ ഓണർ റിജക്ട് ചെയ്തു, മിസ്രയീമിലെ നിക്ഷേപങ്ങളെ റിജക്ട് ചെയ്തു. ഇതെല്ലാം റിജക്ട് ചെയ്തത് പ്രതിഫലം നോക്കിയതുകൊണ്ടാണ്. ദൈവത്തിന്റെ സന്നിധിയിലുള്ള യഥാർത്ഥത്തിലുള്ള റിച്ചസ് കണ്ടിട്ടാണ്, അത് വിശ്വാസ കണ്ണ് തുറന്നിട്ടാണ്. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അടുത്തത് മാത്രം, അത് മാത്രമല്ല, ബൈ ഫെയ്ത്ത് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. അന്നേരം മോശ ദൈവത്തെ കണ്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അദൃശ്യ ദൈവത്തെ ബൈ ഫെയ്ത്ത് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ വിശ്വാസത്താലാണ് ഇത് കണ്ടത്. വിശ്വാസത്താൽ സീയിങ് ദ അൺസീൻ, അവിടെ പറഞ്ഞ ആസ് സീയിങ് ഹു ഈസ് അൺസീൻ. ദൈവത്തെ കാണാൻ കഴിയത്തില്ല, എന്നാൽ ബൈ ഫെയ്ത്ത് ഒരുവിന് ദൈവത്തെ കാണാനായിട്ട് കഴിയും. വിശ്വാസ കണ്ണുകളാൽ ദൈവത്തെ കാണുന്ന ഒരുവൻ ഈ ഭൂമിയിൽ ഉള്ള ചില അതോറിറ്റീസിനെ ഭയപ്പെടുകയില്ല. അന്ന് ഭൂമിയിലുണ്ടായിരുന്ന വലിയ അതോറിറ്റി ആയിരുന്നു ഫറവോ. എന്നിട്ട് രാജാവിന്റെ കോപത്തെ ഈ മോശ ഭയപ്പെടാതിരുന്നത് അൺസീനായിട്ടുള്ള ദൈവത്തെ വിശ്വാസ കണ്ണിൽ കണ്ടതുകൊണ്ടാണ്. അപ്പം മാത്രമേ നമുക്ക് ഭയം നഷ്ടപ്പെടുത്തുള്ളൂ. നമുക്ക് ഭയമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, അതോറിറ്റീസിനെ ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ റിജക്ട് ചെയ്യണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ഇതിനെല്ലാം വിശ്വാസമുണ്ടെങ്കിലൊക്കെ ഇല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെയും മനുഷ്യനെയും കൂടി നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അത് വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസം കൊണ്ട് മാത്രം, വേറെ ഒന്നും കൊണ്ടും കഴിയത്തില്ല. അങ്ങനെയാണ് പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ പ്രസാദിപ്പിച്ചത്, അതാണ് അങ്ങനെയാണ് മോശ പ്രസാദിപ്പിച്ചത്. മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, മോശ മാത്രമല്ല വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ എന്താണ് ചെയ്തത്? ഇസ്രായേൽ മക്കൾ വിശ്വാസത്താൽ കടിഞ്ഞീരുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിക്കാൻ പെസഹയും ചോരത്തലയും ആവശിച്ചു. അവർ അവരുടെ രക്തം വാതിലിന്റെ കട്ടൽമേലും കുറിപ്പടികളിലും പുരട്ടുന്നത് ബൈ ഫെയ്ത്താണ്. ആ വിശ്വാസത്താൽ അവർ ചെയ്തത് കൊണ്ടാണ് അവർ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരുന്നത്. അല്ലാതെ അവർ വിശ്വാസത്താൽ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ സംഹാരകനാൽ നശിച്ചുപോയി. അന്നേരം വിശ്വാസത്താൽ അവർ കടിഞ്ഞു, അവർ പെസഹയും ചോരത്തലയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിലെന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. ബൈ ഫെയ്ത്ത് അവർ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമിയർ ചെയ്യുവാൻ നോക്കിയിട്ട് മുമ്പിങ്ങിപ്പോയി. അന്നേരം വിശ്വാസം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അന്നേരം ദൈവം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ വിശ്വാസം എന്നത് കേൾവിയാലും കേൾവി ദൈവത്തിന് വായനത്താലും വരുന്നു. ദൈവം പറഞ്ഞൊരു കാര്യത്തെ കേൾക്കുമ്പോൾ മാത്രമേ അതിനെ മാത്രമേ വിശ്വാസം ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയാണ് പഴയ ദൈവത്തിലെ വിശ്വാസവീരന്മാർ ജീവിച്ചത്. അത് വേറൊരാൾ ചെയ്ത് കണ്ടുകൊണ്ട് ഞാനും അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോകും. അന്നേരം വിശ്വാസ ജീവിതം അനുകരിക്കാൻ കഴിയുന്നതല്ല, മറിച്ച് കേട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത വിശ്വാസം, കേൾവിയില്ലാത്തൊരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒക്കത്തില്ല, ദൈവത്തിൽ നിന്ന് കേട്ടേ ഒക്കത്തുള്ളൂ. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ബൈ ഫെയ്ത്ത് അവരടുത്ത അത് കഴിഞ്ഞിട്ട് മരുഭൂമി കടന്ന് അവർ കനാലിലേക്ക് കയറുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ മരുഭൂമിയിൽ ഇവർക്കൊരു വിശ്വാസ ജീവിതം ആയിരുന്നില്ല സാധ്യമായിരുന്നത് എന്ന് അവിടെ വ്യക്തമാണ്. മരുഭൂമിയിൽ അവർ ദൈവത്തിനോട് മത്സരിക്കുകയായിരുന്നു. എന്നാൽ വിശ്വാസത്താൽ അവർ കനാലിലേക്ക് കടന്നു കഴിയുമ്പോൾ എരിഹോ മതിൽ ചുറ്റി നടന്നപ്പോൾ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വന്നു. അത് വളരെ ഫൂൾഷിംഗ് ആണെന്ന് ആൾക്കാർക്ക് തോന്നിയേക്കാം, ഒരു മതിലിടിച്ചു കളയാനായിട്ട് വിശ്വാസം കൊണ്ട് കഴിയുമെന്നുള്ളത്. ബൈ ഫെയ്ത്ത് അവർ ദൈവം പറഞ്ഞു, അത് ചെയ്തു, ബാക്കി ദൈവം ചെയ്തു. ദൈവം പറഞ്ഞൊരു കാര്യം ഒരു വ്യക്തി ചെയ്യുമ്പോൾ പിന്നെ ദൈവത്തിന്റെയാണ് റെസ്പോൺസിബിലിറ്റി അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്, പിന്നെ ബാക്കി നമ്മളുടെ വിഷയമല്ല. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. വിശ്വാസ ജീവിതം ദൈവം പറയുന്ന ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവം പറഞ്ഞത് ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് അടുത്തൊരു വ്യക്തി, ഈ രണ്ട് വ്യക്തികളെ, അബ്രഹാമിനെയും രാഹാബിനെയുമാണ് യഥാർത്ഥത്തിൽ യാക്കോബും എടുത്ത് കോട്ട് ചെയ്യുന്നത്. കാരണം അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ പിതാവായിരുന്നെങ്കിൽ, രാഹാബ് എന്ന് പറയുന്നത് ജാതീയ സ്ത്രീയാണ്. ആ ജാതീയ സ്ത്രീ ദൈവത്തെപ്പറ്റി കേട്ടു, റാഹാബ് കേട്ടിട്ട് റാഹാബ് എന്ത് ചെയ്തു? റാഹാബ് ഈ കവനന്റിന്റെ ഉള്ളിൽ വന്നു തീർന്നു. ഈവൻ യേശുക്രിസ്തുവിന്റെ വംശാവലി വരെ രാഹാബ് വന്നു. രാഹാബ് എന്ന് പറഞ്ഞ വേശ്യ ഈ കവനന്റിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു യോഗ്യതയുമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ ചോദിച്ചു, എങ്ങനെയാണ് പഴയ നിയമത്തിലെ ജാതികൾ ഇതിലേക്ക് കടന്നു വരുന്നത്? ജാതികൾക്കുമുള്ള ഓപ്ഷനാണ് രാഹാബ് എന്നുള്ള വേശ്യ. ജാതികൾ പോലും ഈ വിശ്വാസത്താൽ ഇതിന്റെ നീതീകരണത്തിന്റെ ഭാഗമായി തീരും എന്നുള്ളതിന്റെ എക്സാമ്പിളാണ്. രാഹാബ് എന്ന വേശ്യ ബൈ ഫെയ്ത്ത് ഒറ്റുകാരെ കൈക്കൊണ്ട് മാത്രമല്ല അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുകയാണ് എന്നെ രക്ഷിക്കണമെന്നുള്ളത്. ബൈ ഫെയ്ത്ത് ആണ്, അതൊക്കെ വിശ്വാസത്താലാണ്, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് രാഹാബ് കേട്ടു. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചെങ്കലൽ പടർന്നതും രാജാക്കന്മാരെ ദൈവം നിഗ്രഹിച്ചു എന്നുള്ളതും ദൈവം കേട്ടിട്ട് പറയാണ്, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്. ഈ വിശ്വാസം ഇസ്രായേൽ മക്കൾക്കില്ലായിരുന്നു. ശരിക്കും ഇസ്രായേൽ മക്കൾ അതുകൊണ്ടാണ് മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ആ കവനന്റിന് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന രാഹാബ് അത് വിശ്വസിച്ചിട്ട് ആ കവനന്റിൽ കയറുകയാണ്. അവർ ഉറ്റുകാരോടുകൂടി നശിക്കാതിരുന്നു. ഇനി എന്തു പറയണ്ടു? ഗിദിയോൻ, ബാരാക്ക്, ശിംസോൻ, ഇഫ്താക്ക്, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരെ. ഇവരെല്ലാം വിശ്വാസത്താൽ ജീവിച്ചവരാണ്. അവരെന്താണ് വിശ്വാസത്താൽ ചെയ്തത്? അതിനെപ്പറ്റി പറയാണ് ചുരുക്കമായിട്ട് അബ്രഹാമിനെ പറയാണ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വായുടെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തിരിച്ചു കിട്ടി. ഇതെല്ലാം ബൈ ഫെയ്ത്ത് ആണ്. ബൈ ഫെയ്ത്ത് എന്തൊക്കെ സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബൈ ഫെയ്ത്ത് ഒന്നും സാധിച്ചില്ലെങ്കിലും ബൈ ഫെയ്ത്ത് അവരെതിനെ എങ്ങനെയാണ്
വിശ്വാസത്താൽ ജീവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, വിശ്വാസത്താൽ നമ്മൾ വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രമല്ല, വിശ്വാസത്താൽ പ്രോബ്ലംസ് മാറുക മാത്രമല്ല, വിശ്വാസത്താൽ പരിശോധനകൾ കൂടി എങ്ങനെ ചിലർ കടന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽ, തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അന്നേരം ഫിസിക്കലായിട്ടുള്ളൊരു റിസറക്ഷനേക്കാൾ ബൈ ഫെയ്ത്ത് അതിനേക്കാൾ ബെറ്റർ റിസറക്ഷൻ മരിച്ചവരിൽ നിന്നുള്ള എന്നേക്കുമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പായതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. വേലേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, വീർച്ച വാളാൽ അടക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയിലെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നു. അന്നേരം വൈഫൈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സാധിക്കുന്ന വിശ്വാസമല്ല, കാര്യങ്ങൾ സാധിച്ചില്ലെന്ന് വരാം. ചിലപ്പോൾ നമ്മൾക്ക് രോഗികളായെന്ന് വരാം, ചിലപ്പോൾ നമ്മൾ പീഡിപ്പിക്കട്ടെന്ന് വരാം, ചിലപ്പോൾ നമ്മൾ മരിച്ചെന്ന് വരാം. ഇതെല്ലാം വിശ്വാസ ജീവിതത്തിൽ ഇൻക്ലൂഡാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് നമുക്ക് ഒന്നും വരത്തില്ല, നമ്മൾ വിശ്വാസത്താൽ അത് സാധിക്കും, വിശ്വാസത്താൽ ഇത് സാധിക്കും, വിശ്വാസത്താൽ നമുക്ക് അസുഖം വരത്തില്ല, വിശ്വാസത്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, ദൈവം നമ്മളെ വലതും മെടതും നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതെല്ലാം ശരിയാണ്, വിശ്വാസത്താൽ അത് സാധിക്കും. എന്നാൽ വിശ്വാസത്താൽ അതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ സാധിക്കും. ദൈവം ഇതിൽ കൂടി കടത്തിവിട്ടാലോ? ഇതിൽ കൂടി കടത്തിവിടുകയില്ല എന്ന് ബൈബിൾ ഒരു ബ്ലാങ്ക് പ്രോമിസ് ഇല്ല. ഞാനിതിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ചില കാര്യങ്ങൾ നമ്മൾ ബ്ലാങ്ക് പ്രോമിസായിട്ട് എടുക്കരുത്. നമുക്ക് അസുഖങ്ങൾ വരത്തില്ല എന്നോ, നമ്മൾ പീഡിപ്പിക്കപ്പെടത്തില്ലെന്നോ, നമ്മൾ മരിക്കത്തില്ലെന്നോ ഇതൊന്നും ബൈബിൾ പ്രോമിസ് ചെയ്യുന്ന ബ്ലാങ്ക് പ്രോമിസായിട്ട് തരുന്നില്ല. ഇതെല്ലാം ദൈവം അറിയാതെ സംഭവിക്കത്തില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഫോർ എ ബെറ്റർ തിങ്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് ഒന്നും വരത്തില്ല, നമുക്കൊന്നും ബാധിക്കത്തില്ല, നമുക്ക് എല്ലായിടത്തും പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്നുള്ള പറയുന്നത് മാത്രമല്ല വിശ്വാസ ജീവിതം. നമുക്കറിയാം ആദിമസഭയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ആദ്യത്തെ അപ്പോസ്തലന്മാരായിരുന്ന പത്രോസും യാക്കോബും, പത്രോസിനെ പിടിച്ചു, യാക്കോബിനെ ആദ്യം പിടിച്ചു. യാക്കോബിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വാളിന്റെ വായിക്കും തെറ്റിയില്ല, പീഡനത്തിൽ കടക്കാതെ ഇരുന്നില്ല, യാക്കോബിനെ വാൾകൊണ്ട് ഹരോദാവ് കൊന്നു. അന്നേരം അത് വലിയൊരു ഉയർപ്പിന് വേണ്ടിയിട്ട് യാക്കോബ് മരിച്ചു. എന്നാൽ പത്രോസിനെയും പിടിച്ചു, പത്രോസിനെ ദൈവം രക്ഷിച്ചു. രണ്ടും വിശ്വാസത്താലാണ്. എങ്ങനെ അറിയാൻ കഴിയും? പത്രോസ് മരണത്തെ ഭയപ്പെട്ടില്ല, പത്രോസ് മരിക്കുന്നതിന്റെ തലേന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി, എന്നാൽ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ചിലത് സാധിക്കുമെന്നുള്ളതല്ല, വിശ്വാസത്താൽ ദൈവത്തിന് എല്ലാ സാഹചര്യത്തിലും ഒരു വ്യക്തിയെ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസ ജീവിതം. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ വിശ്വാസത്തിൽ എന്തോ കുറവുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിലെ കൂടി എല്ലാം കടന്നു പോയവർക്കും ഇവരുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവരെ എല്ലാവരെയും കൂട്ടി കോമൺ ആയിട്ട് പറയുകയാണ്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതാണ് വിശ്വാസ ജീവിതം ഒരു മാർക്ക്. അല്ലാതെ പ്രശ്നമുണ്ടാകുമോ പ്രശ്നമുണ്ടാകത്തില്ലയോ എന്നുള്ളതല്ല, രോഗം വരുമോ രോഗം വരത്തില്ലയോ എന്നുള്ളതല്ല, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകുമോ അതോ ദൈവം അതിൽ കൂടി നമ്മളെ കടത്തിവിടുമോ എന്നുള്ളതല്ല. എന്ത് സംഭവിച്ചാലും ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവർക്ക് യോഗ്യമായഞ്ഞതുകൊണ്ട് അവർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് അതിൽ കൂടി കടന്നുപോയി. അവർക്കറിയാം വരും ലോകത്തിലേക്ക് നിത്യമായിട്ടൊരു പ്രതിഫലമുള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ബൈ ഫെയ്ത്ത് എൻക്യൂർ ചെയ്തു. അന്നേരം വിശ്വാസത്താൽ എസ്കേപ്പ് ചെയ്യുക മാത്രമല്ല, വിശ്വാസത്താൽ എൻക്യൂർ ചെയ്യുകയും ചെയ്യുന്നത് വിശ്വാസ ജീവിതം തന്നെയാണ്. ഇത് പലരും പഠിപ്പിക്കാറില്ല, ഇല്ലെങ്കിൽ പലരും അത് പറയാറില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും ഒരു ബ്ലാങ്ക് പ്രോമിസാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ല കാര്യമാണ്, ബൈ ഫെയ്ത്ത് നമുക്കത് വിശ്വസിക്കാം. എന്നാൽ ദൈവം ചിലപ്പോൾ കടത്തിവിടുകയാണെങ്കിൽ, അതിൽ കൂടി കടന്നു പോയാലും ദൈവം അതിൽ കൂടി ഏറ്റവും നല്ല ഒന്നിനു വേണ്ടിയിട്ടാണ് കടത്തിവിടുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരിക്കും ദൈവം നല്ലതേ ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. അതിന്റെ കോൺസിക്വൻസ് നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് ദൈവത്തിനാണ് അറിയാൻ കഴിയുന്നത്. അതിന് ദൈവം നല്ലവനാണ്. എന്റെ ജീവിതത്തിൽ നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നല്ലവൻ, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടിയാവിരിക്കുന്നു. ദൈവം നല്ലവനായതുകൊണ്ട് ദൈവത്തിന് നന്മയെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് എന്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ സംഭവിച്ചാലും അതാണ് ബൈ ഫെയ്ത്ത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും അടുത്തത് വരുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ഇങ്ങനെയാണെങ്കിലും ഇവർ ലോകം ഇവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവരുടെ ദൃഷ്ടി ഈ ലോകത്തിലായിരുന്നില്ല, അവരുടെ ദൃഷ്ടി വരുവാനുള്ള ലോകത്തിലായിരുന്നു. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ മാർക്ക്. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന്റെ മാർക്ക് അവന് പ്രശ്നമുണ്ടാകുന്നു ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതല്ല, ഏത് പ്രശ്നത്തിന് നടക്കും അവന്റെ ദൃഷ്ടി ഉയരത്തിലായിരിക്കും, വിശ്വാസ ജീവിതമായിരിക്കും അവൻ നടത്തി നയിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവർ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലിസ്റ്റിലുള്ള ആൾക്കാരെയും പറ്റി പറഞ്ഞിട്ട് ഇവരെ പറ്റി പറയാണ്. ഇവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. ഫോർ ദേവർ അപ്രൂവ്ഡ് ബൈ ഗോഡ്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവം അപ്രൂവ് ചെയ്തു ഇവരെയെല്ലാം, ഇവരുടെ പ്രവൃത്തി കൊണ്ടല്ല ഇവരെ അപ്രൂവ് ചെയ്തത്, ഇൻക്ലൂഡിംഗ് ഹാബിയൽ മുതൽ അവസാനത്തെ പഴയ നിയമത്തിലെ വ്യക്തി വരെ ദൈവം അപ്രൂവ് ചെയ്തത് വിശ്വാസത്താലാണ്, ബൈ ഫെയ്ത്ത് മാത്രമാണ്. ഇവരെല്ലാം വിശ്വാസത്താൽ ദൈവത്തിന്റെ അപ്രൂവൽ പ്രാപിച്ചു. എന്നാൽ ഇവർക്ക് ലഭിക്കാതിരുന്നത് വാഗ്ദത്ത നിവൃത്തിയാണ്. എന്താണ് വാഗ്ദത്ത നിവൃത്തി? നമ്മൾ എബ്രായ ലേഖനത്തിന്റെ കോണ്ടക്സ്റ്റിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പഴയ ഉടമ്പടിയുടെ കീഴിൽ അവർക്ക് ലഭിക്കാതിരുന്നതാണ് വാഗ്ദത്തമായിട്ട് ദൈവം കൊടുത്തത്. അതാണ് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പുതിയ ഉടമ്പടിയിൽ കൂടി ദൈവം ചെയ്യുന്ന വാഗ്ദത്തം. അതാണ് യിരെമ്യാ പ്രവചനത്തിൽ കൂടി ദൈവം പറഞ്ഞ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന വാഗ്ദത്തം അതാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ കാര്യങ്ങളൊന്നുമല്ല. പഴയ നിയമത്തിൽ ചിലർക്ക് മരണത്തിൽ നിന്ന് വരെ പുനരുദ്ധാനം ഉണ്ടായി, ചിലർക്ക് ദൈവം വിടുവിച്ചു, ചിലരെ ദൈവം വിടുവിച്ചു. ഇതൊന്നുമല്ല റിയൽ പ്രോമിസ്. റിയൽ പ്രോമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് കിട്ടുന്ന ദൈവമായിട്ടുള്ള റിയൽ ഫെലോഷിപ്പാണ്. ദൈവമായിട്ടുള്ള റിയൽ ഫെലോഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാപ ഹൃദയം മാറ്റപ്പെടുക, ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരിക, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അതിവിശ്വാസ സ്ഥലത്ത് ഏത് സാഹചര്യത്തിലും ദൈവമായിട്ടുള്ള റസ്റ്റിൽ ജീവിക്കാനായിട്ട് കഴിയുക. സാഹചര്യം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുക. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക. ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മുന്നോടിയായി പ്രവേശിച്ചതിനാൽ അവിടെ വസിക്കുക എന്നുള്ള വാഗ്ദത്ത നിവർത്തി പഴയ നിയമത്തിലെ ഒരാൾക്കും സാധിച്ചില്ല, വിശ്വാസവീരന്മാർക്ക് സാധിച്ചില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുകയാണ്. ഈ രക്ഷാപൂർത്തിയാണ് യഥാർത്ഥ വാഗ്ദത്ത നിവർത്തി. നമ്മെ കൂടാതെ അവർക്ക് പ്രാപിക്കാൻ കേട്ട് കഴിയത്തില്ല. കാരണം നമുക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്നും മുൻകരുതി വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബെറ്ററാണ് എപ്പോഴും എബ്രായ ലേഖനകർത്ത പറയുന്നത്. നമുക്കൊരു ബെറ്റർ തിങ് ദൈവം ചെയ്തു. നമുക്കൊരു ബെറ്റർ പ്രോമിസ്, നമുക്കൊരു ബെറ്റർ പുരോഹിതൻ, ബെറ്റർ യാഗം. അതേ പറഞ്ഞിരിക്കുന്നു നമുക്ക് നമ്മൾ സൽഗുണപൂർത്തി വരുത്തേണ്ടതിനെ, നമ്മൾ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനെ, നമ്മളെ കൂടാതെ അവർ പെർഫെക്റ്റ് ആയി തീരാതിരിക്കേണ്ടത്, പഴയ ഉടമ്പടിക്ക് അവരെ പെർഫെക്റ്റ് ആക്കാൻ കഴിഞ്ഞിരുന്നത്, അപ്പോൾ നമ്മളെ കൂടാതെ അവർ പെർഫെക്റ്റ് ആയി തീരാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു കാര്യം മുൻകരുതിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ട് എബ്രായ ലേഖനകർത്ത 11-ാമത്തെ അധ്യായം തീർക്കുകയാണ്. ഞാൻ 11-ാമത്തെ അധ്യായം മുഴുവനായി തീർക്കാനായിട്ട് സമയമുണ്ടോ എന്നറിയില്ല. സമയത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ബെറ്റർ തിങ്? യേശുക്രിസ്തു എന്താണ് പഴയ ഉടമ്പടിയിലുള്ളവർക്ക് സാധിക്കാതിരുന്ന വാഗ്ദത്ത നിവർത്തി? അവർ മുന്നോട്ട് നേരത്തെ അവർ മുമ്പ് കൂട്ടി കണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് വെച്ചുകൊണ്ട് ആ ചെക്കിൽ വരാൻ പോകുന്നതിന് വേണ്ടി കാത്തിരുന്ന വാഗ്ദത്ത നിവൃത്തി എന്താണ്? അതാണ് എബ്രായ ലേഖന കർത്താവ് ദെയർഫോർ എന്ന് പറഞ്ഞ് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നത്. ആകയാൽ ദെയർഫോർ ഇവിടെ പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റി നിൽക്കുന്നു. അങ്ങനെ ഇത്ര വലിയൊരു സമൂഹം സാക്ഷികളുടെ സമൂഹമാണ്, വിറ്റ്നസ് ആണ്, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട, വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച, എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിനെ മുന്നമേ കണ്ട് മരിച്ച വിശ്വാസവീരന്മാർ നമ്മൾക്ക് ചുറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അവിടെ നമ്മുടെ അടുത്ത് പറയാണ്, നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക. ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യം പറയാണ്, ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമാണ്. ഈ ഓട്ടം എന്നത്, ഈ വിശ്വാസത്തിന്റെ ഓട്ടം എന്നത് നമുക്ക് മാത്രം വെച്ചിരിക്കുന്നതാണ്. അത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ഓടി തീർക്കാൻ കഴിഞ്ഞതല്ല. കാരണം അവർക്ക് ഓടാൻ കഴിഞ്ഞില്ല. കാരണം ആ ഓട്ടത്തിന്റെ വഴി തുറന്നത് യേശുക്രിസ്തുവാണ്. അതാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, എ ന്യൂ ആൻഡ് ലിവിംഗ് വേ, ജീസസ് ആണ്, യേശുക്രിസ്തുവാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അത് യേശുക്രിസ്തു ഇനാഗ്രേറ്റ് ചെയ്തത് തന്റെ ദേഹം എന്ന തിരശീല ചിന്തിക്കൊണ്ടാണ്, തന്റെ ശരീരയാഗത്തിൽ കൂടിയാണ്. അതോടുകൂടി ദൈവം ദേവാലയം എന്ന തിരശീല ചിന്തിക്കൊണ്ട് ആ പുതിയ ജീവനുള്ള പുതുവഴി തുറക്കുകയാണ്. ഈ പുതുവഴി ഇവർക്ക് ആർക്കും ഓടാൻ കഴിഞ്ഞതല്ല, അവർക്ക് മുന്നമേ അത് കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഇന്ന് അവർ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് ആയിട്ട് അവർ നിന്നുകൊണ്ട് അവർ നോക്കുകയാണ്, യേശുക്രിസ്തുവാണ് ഈ ജീവനുള്ള പുതുവഴി ഇനാഗ്രേറ്റ് ചെയ്തത്. എന്നാൽ ഈ യേശുക്രിസ്തു ഈ ജീവനുള്ള പുതുവഴി ഇനാഗ്രേറ്റ് ചെയ്ത് ആ വഴിയിൽ കൂടി ഓടി ഓട്ടം തികച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ടാണ് ദൈവം ആ പുതുവഴി ഇനാഗ്രേറ്റ് ചെയ്തത്. അത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അന്നേരം നമുക്ക് ആ ജീവനുള്ള പുതുവഴിയിലേക്ക് പ്രവേശനം ലഭിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കും ഈ ജീവനുള്ള പുതുവഴിയിലേക്കും പ്രവേശനം ലഭിച്ചു. ഇനി നമുക്ക് ഈ ജീവനുള്ള പുതുവഴിയിൽ കൂടി ഓടണം. ഈ ഓർണമെന്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഓടി തികച്ച ദൈവസിംഹാസനത്തിന് വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കണം എന്ന് പറഞ്ഞു. ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞാണ്, യേശു ക്രിസ്തുവിൽ ദൃഷ്ടി പതിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ഓട്ടമാണ് ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസ ജീവിതം, നമ്മളുടെ വിശ്വാസ ജീവിതം, ജീവള പുതുവഴിയിലെ ജീവിതം. യേശു ക്രിസ്തുവിന് ദൃഷ്ടി പതിച്ചിട്ട് മാറ്റിയിട്ട് നമ്മൾ സെൽഫ് എഫേർട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിശ്വാസ ജീവിതം ഓടാനായിട്ട് കഴിയുകയില്ല. ബൈ ഫെയ്ത്ത് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തതുമായ ക്രിസ്തുവിനെ നോക്കുക. ആ നോട്ടം ഓടിക്കൊണ്ട് നമ്മൾ ഓടുമ്പോൾ നമ്മൾ എറിഞ്ഞു കളയേണ്ട ചില കാര്യങ്ങൾ പറയാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, സകല ഭാരവും നമ്മൾ എറിഞ്ഞു കളയാം. അതായത് സകല ഭാരവും ഉപേക്ഷിക്കുക, നമ്മളെ വെയ്ഡൌൺ ചെയ്യുന്ന ഭാരങ്ങൾ, ഈ ഭൂമിയിലെ ഭാരങ്ങൾ, നമ്മുടെ ചിന്തകളിലെ പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. ഇല്ലെങ്കിൽ ഇത് നമ്മളെ വെയ്ഡൌൺ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ പുറകോട്ട് പിടിച്ചുകൊണ്ട്, നമുക്ക് ഒരു ഭാരം വഹിച്ചുകൊണ്ട് ഓടാനായിട്ട് കഴിയത്തില്ല. നേരെ നമ്മളുടെ മൂന്ന് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ബൈ ഫെയ്ത്ത് ആണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്മാറിപ്പോകാതെ മുമ്പോട്ട് ഓടണമെങ്കിൽ മൂന്ന് കാര്യം പറയണം. ഒന്ന്, ഭാരം വഹിച്ചുകൊണ്ട് ഓട്ടം നടക്കത്തില്ല, ഭാരം നമ്മളെ വെയ്ഡൌൺ ചെയ്യും. രണ്ട്, പാപം നമ്മളെ മുറുകെ പിടിക്കും. പാപം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ, ഇവിടെ പാപം എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം, അവിശ്വാസം എന്ന പാപമാണ് ഏറ്റവും വലിയ പാപം. കാരണം വിശ്വാസം മൂലം മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ, ബൈ ഫെയ്ത്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് ഓടാൻ കഴിയത്തുള്ളൂ. അന്നേരം അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപം. ബാക്കിയുള്ള പാപങ്ങളെല്ലാം അവിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പാപങ്ങളാണ്. എന്നിട്ട് ഈ അവിശ്വാസം എന്നൊരു ഹൃദയം വെച്ചുകൊണ്ട്, അവിശ്വാസം കുടഞ്ഞു കളയാതെ, അവിശ്വാസം ഉപേക്ഷിക്കാതെ നമുക്ക് യേശു ക്രിസ്തുവിൽ ദൃഷ്ടി വെക്കാതെ നമുക്ക് ഓട്ടം ഓടാനായിട്ട് കഴിയത്തില്ല. അന്നേരം അവിശ്വാസം എന്ന പാപവും നമ്മളെ മുറുകെ പറ്റുന്ന ഭാരവും നമ്മൾ കുടഞ്ഞു കളയുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഈ ഓട്ടം ഇനാഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ ഓട്ടം നമ്മളെ ഫിനിഷ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതാണ് വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നത്, ഓതർ ആൻഡ് ദ ഫിനിഷർ, അല്ലെങ്കിൽ അതിന്റെ തുടക്കക്കാരൻ അതിന് പൂർത്തി വരുത്തുന്നത്, അത് യേശു ക്രിസ്തുവാണ്. ഈ ജീവനുള്ള പുതുവഴി യേശു ക്രിസ്തുവാണ് തുറന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ് നമുക്ക് ഇതിലേക്കുള്ള പ്രവേശനം. ഇനി ഇത് ഓടി തീർക്കണമെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ ഓട്ടം ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പിനേഖത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങൾ ചെയ്ത് തുടങ്ങിയ പ്രവൃത്തി ക്രിസ്തുവിന്റെ നാളോളം അവൻ നിവർത്തിക്കും. ദൈവം നമ്മൾ പ്രവർത്തിച്ചുറങ്ങി ദൈവം അവൻ നിവർത്തിക്കും. അതുകൊണ്ടാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവം നമ്മുടെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായിട്ടാണ് ചെയ്യുന്നത്. നേരെ കർത്താവിൽ ദൃഷ്ടി വെച്ചുകൊണ്ടിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഓട്ടമാണ് വിശ്വാസത്തിന്റെ ഓട്ടം. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. എന്നിട്ട് യേശു എങ്ങനെയാണ് ഈ ഓട്ടം ഓടിയത്? യേശു ഓട്ടം ഓടിയതും വിശ്വാസത്താലാണ്, ബൈ ഫെയ്ത്ത്. എന്നിട്ട് യേശു വിശ്വാസത്താൽ ഓടി തീർത്തൊരു ഓട്ടം, അതേ വിശ്വാസം നമുക്ക് തന്നിട്ട് ആ വിശ്വാസം നമ്മൾ ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്ന, അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണമായി പൂർണ്ണതരായിത്തീർന്നു. അവിടെയും ഓർഡർ ഓഫ് എറ്റേണൽ സാൽവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഓർഡറാണ്, യേശു ക്രിസ്തു ഓടി അനുസരണം പഠിച്ച് തികഞ്ഞവനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള പുതുവഴി തുറന്നു നമ്മളുടെ വിശ്വാസത്തിന്റെ ഓർഡറായി, നമ്മളെ അനുസരണത്തിന്റെ ഓട്ടത്തിന്റെ ഓടം ഓടുന്നതിന് ഓർഡറായി. അന്നേരം യേശു ക്രിസ്തു അങ്ങനെ അവിടെ ഓടിയെന്ന് നമ്മൾ നോക്കി നോക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ വിശ്വാസ ജീവിതം എന്തായിരുന്നു? യേശു ക്രിസ്തു രാജ്യങ്ങളെ അടക്കിയെന്നോ തീയുടെ വായിക്ക് തെറ്റിയെന്നോ അത്ഭുതം പ്രവർത്തിച്ചെന്നോ മരിച്ചവരെ ഉയർത്തിച്ചതെന്നോ ഇതൊന്നും അല്ല വിശ്വാസത്തിന്റെ യേശുവിന്റെ ജീവിതമായിട്ട് പറയുന്നത്. അവിടെ യേശു ക്രിസ്തു എന്താ വിശ്വാസ ജീവിതം? യേശു ക്രിസ്തുവിന്റെ വിശ്വാസ ജീവിതം എന്തായിരുന്നു? അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ ക്രൂശിനെ സഹിച്ചു. അന്നേരം ക്രൂശെടുത്തുകൊണ്ട് യേശു ക്രിസ്തു മുമ്പോട്ട് പോയി, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ജീവിച്ചു, ക്രൂശിനെ സഹിച്ചു. രണ്ട് രീതിയിലുണ്ട്, അത് ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം ക്രൂശിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്മളുടെ യേശു ക്രിസ്തു വിശ്വാസ ജീവിതം പറഞ്ഞ നയിക്കുക എന്ന് പറഞ്ഞത് ഈ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വിശ്വാസത്താൽ വലിയ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയോ തീയുടെ വായിക്ക് തെറ്റുകയോ ഇല്ലെങ്കിൽ യുദ്ധത്തിൽ വീരന്മാരായി തീരുകയോ ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതായിരിക്കാം. പക്ഷെ യഥാർത്ഥ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത്, അതാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസ ജീവിതം. യേശു ക്രിസ്തു ക്രൂശിനെ സഹിക്കുകയും അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനിഷ് വർക്ക്. യേശു ക്രിസ്തു തന്റെ ഫിനിഷ് വർക്ക് ഫിനിഷ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ വിശ്വാസ ജീവിതത്തിലേക്ക് ഓടി കയറാനായിട്ടും ഓട്ടം ഓടാനായിട്ടും കഴിയും. ഇനി വിശ്വാസ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ആ വിശ്വാസ ജീവിതത്തിന് എക്വിപ്പ് ചെയ്യുന്ന കാര്യമാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പാപത്തോടുള്ള പോരാട്ടമാണ് വിശ്വാസ ജീവിതം. പാപത്തോടുള്ള പോരാട്ടത്തിൽ നാം പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്തുന്നില്ല, അല്ലെങ്കിൽ മരണത്തോളം പാപത്തോളം പോരാടാനായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പാപത്തോട് പോരാടുന്നത് നമ്മുടെ ശക്തിയിലൊന്നുമല്ല, നമ്മുടെ സെൽഫ് സ്ട്രഗിൾ പാപത്തോട് പോരാടാനായിട്ട് കഴിയത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വാസം വെച്ചുകൊണ്ടുള്ള ഓട്ടമാണ് പാപത്തോടുള്ള പോരാട്ടം. ഈ ഓട്ടവും പോരാട്ടവും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൃശ്യവെച്ചുകൊണ്ടുള്ള ക്രിസ്ത്യ ജീവിതമാണ്. ആ പാപ ആ പോരാട്ടം നമുക്ക് പ്രാണത്യാഗത്തോളം നമ്മൾ പോരാടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ഓട്ടത്തിൽ ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറയുകയാണ് ശിക്ഷ എന്നാണ് മലയാളത്തിൽ, എന്നാൽ ശിക്ഷണം എന്നുള്ളതാണ് യഥാർത്ഥ അർത്ഥം, ഡിസിപ്ലിൻ എന്നുള്ളതാണ്, അല്ലാതെ കണ്ടംനേഷൻ അല്ല, ശിക്ഷയല്ല. മകനെ കർത്താവിന്റെ ശിക്ഷണം നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്നതുപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു എന്നാണ്. ഇന്നലെ ഇതൊരു പ്രബോധനമാണ്. എന്താണ് പ്രബോധനം? എന്താണ് നമുക്കുള്ള എൻകറേജ്മെന്റ്? ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നേരത്തെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗസൗഖ്യമോ രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതോ രോഗത്തിൽ കൂടി കടന്നുവിടുന്നതോ ഇതൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് മെറ്റീരിയൽ ബ്ലെസ്സിംഗ് അല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, ശിക്ഷണം തരുന്നു എന്നുള്ളതാണ്. ശിക്ഷിക്കുന്നു എന്നുള്ളതല്ല, ശിക്ഷണത്തിൽ കൂടി കടത്തിവിടുന്നു, ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മക്കളോട് എന്നതുപോലെയുള്ള സമ്മളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകൊള്ളു. നിങ്ങൾ ബാലശിക്ഷ കഴിക്കുന്നു സഹിച്ചാൽ, ബാലശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ, ഇഫ് യു എൻഡ്യൂർ ഡിസിപ്ലിൻ ഗോഡ് ഡീൽസ് വിത്ത് യു ആസ് ഹിസ് സൺസ്. ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവിക ശിക്ഷണത്തിൽ കൂടി ദൈവം കടത്തിവിടുന്നുവെങ്കിൽ ദൈവം മക്കളോട് എന്ന പോലെയാണ് നിലവിടുന്നത്. അപ്പൻ ശിക്ഷിക്കാത്ത മകനുള്ളൂ ഏതുള്ളൂ? അന്നേരം അപ്പൻ ഡിസിപ്ലിൻ ചെയ്യാത്തൊരു മകനില്ല. അന്നേരം അപ്പൻ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവൻ മകനല്ല, ഇല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യാത്ത അപ്പൻ ശരിയായിട്ടുള്ള അപ്പനുമല്ല. ഇതാണ് അർത്ഥം. അന്നേരം ദൈവം യഥാർത്ഥ അപ്പനായതുകൊണ്ട് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ? നിങ്ങൾ ബാലശിക്ഷ, നിങ്ങളെ ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മക്കളാണ്. മക്കളാണെന്നുള്ള അല്ലെങ്കിൽ സൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മുതിർന്ന മക്കളാണെന്നുള്ള അർത്ഥത്തിലാണ് സൺസ് എന്നുള്ള വാക്ക് മുതിർന്ന മക്കളെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ദൈവം ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ദൈവം കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ദൈവം നമ്മുടെ കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നു, ദൈവം പല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ളതാണ് തെളിവ്. അത് നമുക്ക് നടക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മുടെ ഡീലിംഗ് നിർത്തി. നമ്മൾ മക്കളല്ല, ജാരസന്ധതികളാണ്. അതാണ്, ദൈവം ഒരിക്കലും തന്റെ മക്കളെ അല്ലാത്ത വേറൊരാളെ ശിക്ഷിക്കത്തില്ല, ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യത്തില്ല. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷയെ നിരസിച്ച് 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 മുമ്പോട്ട് പോയി ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിക്കാതെ വിടും. ആ ദൈവം ശിക്ഷിക്കാതെ വിടുന്നു എന്നർത്ഥം അവൻ വലിയൊരു ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം അവന് വിട്ടു എന്നുള്ളതാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, ബാലശിക്ഷ ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ നമ്മൾ ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാനാണ്. എന്നാൽ ലോകത്തോട് കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാനായിട്ട് ദൈവം നമ്മളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലശിക്ഷയില്ല, പിന്നെ നമുക്ക് ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. മാനസാന്തരത്തിലേക്ക് തിരികെ വരാതെ ഒരു മനുഷ്യൻ ചെന്നെത്തുന്നത് ദൈവിക ബാലശിക്ഷയുടെ പരിധിക്കപ്പുറത്തേക്ക് ശിക്ഷാവിധിയിലേക്ക് കടക്കുകയാണ്. ഇത് ബൈബിൾ കണ്ടിന്യൂസ് വാർണിംഗ് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവളുടെ എന്മാരത്രേ. അന്നേരം ദൈവം ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനീ പറയുമ്പോൾ ചിന്തിക്കുക നമ്മുടെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ദൈവം ശിക്ഷിക്കുന്ന പല ശിക്ഷിക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്, ശിക്ഷണമാണ്. ഡിസിപ്ലിൻ ചെയ്യുക, ഡിസിപ്ലിൻ ചെയ്ത് പല രീതിയിലാവാം. ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ പോലെയാണെന്ന് പറയുന്നത് കൊണ്ടാണ് ദൈവം നമ്മുടെ അടുത്ത് ഡിസിപ്ലിൻ ചെയ്യാം. ആ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ദൈവദാസന്മാരിൽ കൂടി നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാം. ദൈവവചനത്തിൽ കൂടി, പ്രവചന വാക്യങ്ങളിൽ കൂടി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാം. ഇനി അതല്ലാത്ത ഡിസിപ്ലിനും ഫിസിക്കൽ ഡിസിപ്ലിനും ഉണ്ടാകും. പക്ഷേ ഫിസിക്കൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോഴേക്കെല്ലാം നമ്മുടെ അസുഖങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതും വേണമെങ്കിൽ ഒരു പാർട്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ഡിസിപ്ലിൻ പല രീതിയിലുണ്ട്. എന്നാൽ ദൈവം ഡിസിപ്ലിനേ ചെയ്യാത്ത ഒരു വ്യക്തി, ദൈവം ഇടപെടുകയേ ചെയ്യാത്ത വ്യക്തി ദൈവമകനേ അല്ല, അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ രക്ഷയിൽ നിന്ന് തള്ളിക്കളഞ്ഞ് ദൈവിക രക്ഷയിൽ നിന്ന് പുറത്തുപോയവനാണ്. എന്നിട്ട് പറയാണ് നാം ജഡസംബന്ധമായ നമ്മുടെ ഇനി ഈ ലോകത്തിലെ ജഡസംബന്ധമായിട്ടുള്ള ഫിസിക്കൽ ഫാദേഴ്സ് നമ്മളെ ശിക്ഷിച്ചപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്തു? അവരെ വണങ്ങിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വണങ്ങിപ്പോരേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവരെ റെഫറൻസ് അവരെ റെസ്പെക്ട് ചെയ്തു. ആത്മാക്കളുടെ പിതാവിന് നാം ഏറ്റവും അധികം കീഴടങ്ങേണ്ടി ജീവിക്കണം. അന്നേരം ആത്മാക്കളുടെ പിതാവായിട്ടുള്ള പിതാവായ ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നാം ആ ഡിസിപ്ലിന് കീഴടങ്ങേണ്ടതാണ്, റിബല് ചെയ്യേണ്ടതല്ല. റിബല് ചെയ്താൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ദൈവം ഡിസിപ്ലിൻ ചെയ്യാത്ത കഴിയാത്തൊരു രീതിയിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അവരെ ദൈവം ഡിസിപ്ലിൻ ചെയ്ത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ സോറി, ഈ ഭൂമിയിലെ സാധാരണ പിതാക്കന്മാർ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുന്ന എങ്ങനെയാണ്? അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രോപ്പർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ഡിസിപ്ലിൻ ചെയ്യുക. അതൊരു ഡിസിപ്ലിൻ പൂർണ്ണമായിട്ടും ശരിയാവണം നിർബന്ധമില്ല. കുറച്ചു കാലത്തേക്ക് അവർ ഡിസിപ്ലിൻ ചെയ്തുള്ളൂ, പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ ഡിസിപ്ലിൻ ചെയ്യാതെ വിടും മക്കളെ. എന്നാൽ ദൈവമക്കളെ ദൈവം ഡിസിപ്ലിൻ ചെയ്യാതെ വിടുന്ന ഒരു കാലഘട്ടമേയില്ല. അവസാനം വരെയും ദൈവിക ഡിസിപ്ലിൻ നമ്മളുടെ കൂടെ ഉണ്ടാവും, ദൈവിക ശിക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ഗുണത്തിനായിട്ടാണ് ശിക്ഷിക്കുന്നത്. ഇതേ കാര്യം വെളിപാട് പുസ്തകത്തിലേക്ക് ദൈവം പറയുന്നുണ്ട്. ദൈവം വീണ്ടും ഒരു സഭയെടുത്ത് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. നേരെ ദൈവം മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ശിക്ഷണങ്ങൾ കൂടി കടത്തുന്നു. ശിക്ഷയല്ല ശിക്ഷണം, ശിക്ഷണം എന്നുള്ളത് മക്കൾക്കുള്ളതാണ്, ശിക്ഷ എന്നുള്ളത് മക്കൾക്കുള്ളതല്ല. അത് നിത്യശിക്ഷാവധിയാണ്, ദൈവമക്കൾക്ക് ശിക്ഷാവധി ഇല്ല. എന്നാൽ ഏത് ശിക്ഷണവും, ഈ ശിക്ഷ എന്നുള്ളത് മലയാളത്തിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ശിക്ഷയല്ല എന്ന് പറയുന്നത്, ഏത് ശിക്ഷണവും തൽക്കാല സന്തോഷമല്ല, ദുഃഖമൊക്കെ മാത്രമേ തോന്നൂ. നേരെ ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നത് സന്തോഷമൊന്നും ആയിരിക്കത്തില്ല. ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നല്ല ദൈവമക്കളെ, ദൈവമക്കളെ ആര് ഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷമാണോ നിർബന്ധമൊന്നുമില്ല. സന്തോഷമാണെങ്കിലും സന്തോഷമല്ലെങ്കിലും ഡിസിപ്ലിൻ അനുസരിച്ചേ ഒക്കത്തുള്ളൂ, അതിന് കീഴടങ്ങിയേ ഒക്കത്തുള്ളൂ. റിബില് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിത്യശിക്ഷാവധിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പറയാണ്, ദുഃഖകരമാണ് എന്നാൽ അതിൽ അഭ്യാസം ലഭിച്ചവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അങ്ങനെയുള്ള ദോസ് ഹു ഹാവ് ബീൻ ട്രെയിൻഡ് ബൈ ഇറ്റ്, അതിന് ദൈവിക ശിക്ഷണത്തിൽ ട്രെയിൻഡ് ആയൊരു വ്യക്തി, ശിക്ഷയിലല്ല ദൈവത്തിന്റെ ഡിസിപ്ലിൻ വഴി ട്രെയിൻഡ് ആവുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട്, അതാണ് മുമ്പോട്ട് പറഞ്ഞിരിക്കുമ്പോൾ ദൈവിക സെൻസസ്, ദൈവം പറയുന്നത് മനസ്സിലാക്കുന്ന രീതിയിൽ സെൻസസ് ഡെവലപ്പ് ആയി കഴിഞ്ഞ, ദൈവിക ഡിസിപ്ലിൻ മനസ്സിലാകുന്ന ഒരു വ്യക്തി, അതിൽ അവൻ അഭ്യാസം തികഞ്ഞവനാണ്, അവൻ കറക്റ്റ് ചെയ്ത് അഭ്യാസം തികഞ്ഞവൻ, അവന് നീതി എന്ന സമാധാന ഫലം ലഭിക്കും, ദൈവത്തിന്റെ വിശുദ്ധിയും അവനുണ്ടാവും. അതിന് വിശുദ്ധിയാണ് ഡിസിപ്ലിന്റെ ഔട്ട്കം എന്നുള്ളത്. അതുകൊണ്ട് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാകുന്നില്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, സ്ഥിരതയോടുകൂടിയുള്ള ഓട്ടത്തിനുള്ള റിക്വയർമെന്റുകളാണ് ഇതെല്ലാം. അത് ഭാരം ഉപേക്ഷിക്കുക എന്നുള്ളതും, പാപം വിട്ടുകളയുക എന്നുള്ളതും, അവിശ്വാസം കുറഞ്ഞു കളയുക എന്നുള്ളതും, യേശുക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതും, ദൈവിക ഡിസിപ്ലിന് കീഴടങ്ങുക എന്നുള്ളതും, ഇതെല്ലാം കാലുളുക്കി പോകാതെ സ്ഥിരമായിട്ട് ഓട്ടത്തിന് ആവശ്യമാണ്. ഈ കാര്യങ്ങൾ കൂടി കടന്നു പോകാത്ത ഒരു വ്യക്തിക്ക് സ്ഥിരമായ ഓട്ടം സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇതിന്റെ റിസൾട്ട് ശുദ്ധീകരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. വിത്തൗട്ട് ഹോളിനെസ് നോ വൺ സീ ഗോഡ്. അത് പറഞ്ഞിരിക്കുന്നത്, ദൈവം വിശുദ്ധീകരണത്തിൽ കൂടി ഒരുവനെ കടത്തിവിടുന്നില്ലെങ്കിൽ അവൻ ദൈവത്തെ കാണുകയില്ല. അതിന് ഡിസിപ്ലിന്റെ ഉദ്ദേശം ശുദ്ധീകരണമാണെന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ടു. അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അങ്ങനെ ഡിസിപ്ലിൻ ചെയ്യുന്നതിൽ കൂടി അതിന്റെ ഔട്ട്കമായിട്ടുള്ള നമ്മൾ വിശുദ്ധി പ്രാപിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പോവുകയാണ്. വിശുദ്ധി കൂടാതെ ഒരുവനും ദൈവത്തെ കാണുകയില്ല. രണ്ട് രീതിയിൽ നമ്മളുടെ ദൈവിക വിശുദ്ധി, ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമുക്ക് വരുന്നു, നമ്മൾ റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നു, അതാണ് വിശുദ്ധീകരണം കൂടാതെ. ശുദ്ധീകരണം കൂടാതെ ആരും വിത്തൌട്ട് സാങ്ക്ടിഫിക്കേഷൻ നോ വൺ വിൽ സീ ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത്, ഇങ്ങനെ പോകാത്ത ദൈവിക ഡിസിപ്ലിനിൽ കൂടി പോകാത്ത, വിശ്വാസ ജീവിതത്തിൽ കൂടി പോകാതെ പിന്മാറിപ്പോയവരിനും ഒരു എക്സാമ്പിൾ പറയണം. മുന്നോട്ട് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു, വിശ്വാസത്താൽ ജീവിച്ച, വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച അനേക വിശ്വാസികളെ പറ്റി പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്ന ഇതാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. അന്നേരം വിശ്വാസത്താൽ ജീവിച്ച നീതിമാന്മാരെ പറ്റി പറഞ്ഞിട്ട് പിന്മാറിയ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ആ എക്സാമ്പിൾ വാണിങ്ങാണ്. അവിടെ പറയുകയാണ്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. പിന്മാറ്റത്തിന് ആദ്യത്തെ പ്രശ്നം പറയാണ്, ദൈവകൃപയിൽ നിന്നാണ് ഇവൻ പിന്മാറുന്നത്. ഗ്രേസ് ഓഫ് ഗോഡിൽ നിന്ന് പിന്മാറുകയാണ്. ദൈവകൃപയിൽ നിന്ന് ഒരുവൻ പിന്മാറുമ്പോൾ അവൻ പിന്മാറുന്നു എന്ന് മാത്രമല്ല, അവൻ അനേക ആൾക്കാരെ കലക്കുകയും കൂടി ചെയ്യുന്നു. അവൻ കയ്പുള്ള വേര് മുളപ്പിച്ചിട്ട് അനേകർക്ക് കലക്കമുണ്ടാക്കുകയാണ്. അത് മാത്രമല്ല, അനേകർ ഇതിനാൽ മലിനപ്പെടുകയാണ്. അതായത് ഒരു പിന്മാറ്റക്കാരൻ ഒരു ബാഡ് എക്സാമ്പിളാണ്. പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഒരു ഇൻഫെക്ഷ്യസ് ആണ്. വിശ്വാസം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്മാറ്റക്കാരൻ അവിശ്വാസം കൊണ്ട് അനേകരുടെ വിശ്വാസം നനപ്പിച്ചു കളയും. അന്നേരം അവിശ്വാസവും പറയും, അവിശ്വാസവും പ്രവർത്തിക്കും. അവൻ പിന്മാറ്റക്കാരൻ അനേകരെ കലക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള പേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലപ്പെടുകയും. എന്നിട്ട് പറയാണ്, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജന്മാവകാശം, ജ്യേഷ്ഠാവകാശം എന്നാണ് മലയാളത്തിൽ, ബർത്ത്റൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ, ജന്മാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയാണ്. ബി കെയർഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ബ്ലഡ് ബി നോ ഇമ്മോറൽ ഓർ ഗോഡ്ലെസ് പേഴ്സൺ ലൈക്ക് ഈസോ ഹു സോൾഡ് ഹിസ് ബർത്ത്റൈറ്റ് ഫോർ എ സിംഗിൾ മീൽ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ബി കെയർഫുൾ. എന്താണ്? ഒരു ഊണിന് ജന്മാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞ ഒരു മനുഷ്യനുണ്ട്. നമ്മൾ പല പ്രാവശ്യം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പറയാണ്, ഏശാവ് ഒരു ഊണിന് വേണ്ടി ജന്മാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ് ഏശാവ് അത് ചെയ്തത്? ഏശാവ് വിശ്വാസത്തിന്റെ കണ്ണില്ലായതുകൊണ്ടാണ്. മോശം എന്തുകൊണ്ടാണ് താൽക്കാലിക ഭോഗത്തെ റിജക്ട് ചെയ്തത്, പാസിംഗ് പ്ലഷേഴ്സിനെ റിജക്ട് ചെയ്തത്? കാരണം വിശ്വാസത്തിന്റെ കണ്ണുണ്ടായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചത്? അത് വിശ്വാസത്തിന്റെ കണ്ണുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കയീൻ റിജക്ട് ചെയ്യപ്പെട്ടത്? അതേപോലെ തന്നെ അവിശ്വാസം കൊണ്ടാണ് ഏശാവും റിജക്റ്റ് ആയിപ്പെട്ടത്. കാരണം ഏശാവിന് വിശ്വാസത്താൽ മുൻപോട്ട് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഏശാവിന്റെ കണ്ണ് ടെമ്പററി ആയിട്ടുള്ള പാസിംഗ് പ്ലഷറിൽ മാത്രമായിരുന്നു, ഈ ഭൂമിയിലെ കാര്യത്തിലായിരുന്നു. ഈ ഭൂമിയിൽ കണ്ണു വെച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനായിരുന്നു ഏശാവ്. അവന് ടെമ്പററി പ്ലഷറിന് വേണ്ടി നിത്യമായ അനുഗ്രഹം തള്ളിക്കളഞ്ഞു. ജന്മാവകാശമായിട്ട് അവന് കിട്ടിയ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം അവന് ജന്മാവകാശമായിട്ട് അവന് കിട്ടിയത് അത് റിജക്ട് ചെയ്തു. ഇവൻ ജന്മാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞിട്ട് ഇവൻ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏശാവിന്റെ പ്രശ്നം, ഇവൻ വിചാരിക്കുന്നത് ജന്മാവകാശം ഇവന് റിജക്ട് ചെയ്യാം, എന്നാൽ ബ്ലെസ്സിംഗ് അനുഗ്രഹം ഇവന് കിട്ടും. അതായത് ബർത്ത് റൈറ്റ് റിജക്ട് ചെയ്താലും ബ്ലെസ്സിംഗ് കിട്ടുമെന്നാണ് ഇവൻ വിചാരിച്ചത്. ബർത്ത് റൈറ്റ് കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞിട്ട് ടെമ്പററി പ്ലഷറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, എന്നാൽ പിന്നീട് അനുഗ്രഹം ബ്ലെസ്സിംഗ് ഇവന് കിട്ടും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ബ്ലെസ്സിംഗും ബർത്ത് റൈറ്റും തമ്മിൽ കണക്റ്റഡാണ്. ബ്ലെസ്സിംഗും ബർത്ത് റൈറ്റും ഒന്നല്ല, എന്നാൽ ബ്ലെസ്സിങ്ങിനോട് ചേർന്നാണ് ബർത്ത് റൈറ്റ് വരുന്നത്, ഇല്ലെങ്കിൽ ബർത്ത് റൈറ്റിനോട് ചേർന്നാണ് ബ്ലെസ്സിംഗ് വരുന്നത്. അന്നേരം ഏശാവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏശാവിന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് ബ്ലെസ്സിംഗ് വേണം, എന്നാൽ ബർത്ത് റൈറ്റ് വേണ്ട. ബർത്ത് റൈറ്റ് വിറ്റിട്ട് അവൻ ടെമ്പററി പ്ലഷർ പായസം വാങ്ങിച്ചു കുടിച്ചു. പായസവും കുടിച്ചിട്ട് പിന്നീട് ഇവൻ വിചാരിച്ചു അവന് ബ്ലെസ്സിംഗ് കിട്ടും, അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടും. എന്നിട്ട് ഇവൻ കരയുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ ഏറ്റവും സാഡസ്റ്റ് കരച്ചിലാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഏശാവ് കരയുകയാണ്, അപ്പാ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അപ്പാ എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് ഏശാവ് കരയുകയാണ്. എന്നാൽ അവൻ ബർത്ത് റേറ്റിനെ ചവിട്ടിക്കളഞ്ഞപ്പോൾ തന്നെ അവന്റെ ബ്ലെസ്സിംഗും അവൻ അതിനോടുകൂടി തള്ളിക്കളയുകയായിരുന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിശ്വാസത്താൽ നിത്യമായിട്ടുള്ള ബ്ലെസ്സിങ്ങുകൾ നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. അത് രക്ഷ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് വരത്തില്ല, ചിലപ്പോൾ രക്ഷയെ നഷ്ടപ്പെട്ട് തള്ളിക്കളഞ്ഞേക്കാം. അതാണ് വാണിങ്ങായിട്ട് അനേക പ്രാവശ്യം പറയുന്നത്, വളരെ സിവിയർ വാണിങ്ങായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിത്യമായിട്ടുള്ള ചില പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. മോശ നിത്യമായിട്ടുള്ള പ്രതിഫലം നോക്കിയിട്ടാണ് താൽക്കാലിക ഭോഗങ്ങളെ റിജക്ട് ചെയ്തത്. അതിൽ പല ആൾക്കാരും ഈ വിശ്വാസമില്ലാത്തത് കൊണ്ട് നിത്യമായിട്ടുള്ള പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് താൽക്കാലിക പായസങ്ങൾ കുടിക്കുന്നവരാണ്, ടെമ്പററി പ്ലഷേഴ്സ്. അവർ അതോടുകൂടി നഷ്ടപ്പെടുത്തുന്ന നിത്യതയിലെ ചില കാര്യങ്ങളാണ്. പിന്നീട് ഇവർ കരഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ അത് മാനസാന്തരത്തിന് തിരിച്ചു വരാനായിട്ട് കഴിയത്തില്ല. ഇവിടെ മാനസാന്തരപ്പെടാൻ കഴിയാത്ത ഒരു പാപിയുടെ അവസ്ഥയാണ് ഏശാവിനെ പറ്റി കാണിച്ചിരിക്കുന്നത്. അവൻ ഇൻഹെറിറ്റർ ആയിരുന്നു, അവൻ ബർത്ത് റൈറ്റിന് ഉടമയായിരുന്നു. ബർത്ത് റൈറ്റ് റിജക്ട് ചെയ്തു, ബ്ലെസ്സിംഗ് റിജക്ട് ചെയ്തു, പിന്നീട് ഇവൻ കരഞ്ഞു, പക്ഷേ ഇവനെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുള്ളൂ. ഇതൊരു വാണിങ്ങായിട്ട് പറഞ്ഞിരിക്കും. അടുത്തത് പുതിയ കവനന്റും പഴയ കവനന്റും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണ് പറയുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് അതുകൂടി പറഞ്ഞിട്ട് നിർത്താം, നമ്മുടെ സമയത്തിനുള്ളിൽ നിർത്താനായിട്ട് ശ്രമിക്കാം. അവിടെ പഴയ കവനന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. സ്ഥൂലമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ, ടാഞ്ചബിൾ എന്നുള്ളതാണ്. ടാഞ്ചബിൾ ആയിട്ടുള്ളതും വിസിബിൾ ആയിട്ടുള്ളതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്ന് അവരോട് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു കുറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇത് സീനായ് മലയിൽ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ, ഓൾഡ് കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവമാണ്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 19:12 വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവം സീനായ് മലയിൽ ഇറങ്ങി വരികയാണ്. സീനായ് മലയിൽ ഇറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ്. ദൈവം മോശ ജനകത്തിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ 3 ദിവസം തന്നെത്താനെ ശുദ്ധീകരിക്കുക, നിങ്ങൾ അടുത്തു വരരുത്, അടുത്തു വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ദഹിപ്പിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ അകലേക്ക് മാറിപ്പോകുക, ദൂരേക്ക് മാറിപ്പോകുക എന്ന് പറഞ്ഞ് അടുത്തു വരരുത് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഗോഡ് ഈസ് ഹോളി, ദൈവത്തിന്റെ വിശുദ്ധിക്ക് അടുത്തേക്കും ഭാവിയായ മനുഷ്യന് അടുത്തു വരാൻ കഴിയും. അതിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, മൃഗത്തെ പോലും അടുത്തു വരാതെ കല്ലെറിഞ്ഞു കൊള്ളണമെന്ന് പറഞ്ഞ അത്ര ഹോളി ഗോഡാണ്. അതായിരുന്നു സീനായ് മലയിലെ ന്യായപ്രമാണത്തിന്റെ മരണത്തിന്റെ കൽപ്പന. വിശുദ്ധിയുടെ കൽപ്പന തന്നെയായിരുന്നു. എന്നാൽ അത് മരണമുളവാക്കുന്നതായിരുന്നു ആൾ വിളിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്, സമയക്കുറവുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറയുകയാണ്. എന്നാൽ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ അടുത്തു വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായലിൽ പറഞ്ഞിരിക്കുന്ന അവന്റെ യേശുക്രിസ്തു രക്തം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അകന്നു മാറുവിൻ, വിശുദ്ധിയനായ ദൈവത്തിനോട് അടുത്ത് അകന്നു മാറുവിൻ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് യേശുക്രിസ്തു രക്തത്താൽ ധൈര്യത്തോട് അടുത്തു വരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തു വരേണ്ടത് എന്തിലേക്കാണ്? പിന്നെ സിയോൺ പർവ്വതത്തിലും, സിയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ സിയോനാണ്, സ്വർഗീയ സിയോൺ അല്ലെങ്കിൽ ദൈവസഭയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിയോൺ പർവ്വതം. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഇത് വീണ്ടും ജനിച്ച പുതിയ നിയമ ദൈവമക്കൾക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ദ റൈച്ചസ് മേഡ് പെർഫെക്റ്റ്, അതായത് പഴയ നിയമത്തിലെ വിശുദ്ധീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാർക്കും വീണ്ടും ജനനം പ്രാപിച്ച പുതിയ നിയമ ദൈവമക്കൾക്കും സ്വർഗീയ യെരുശലേമിനും സിയോൺ പർവ്വതത്തിനും ദൈവത്തിന്റെ സഭയുടെയും അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്തു വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അത്രയും അടുക്കൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. ഇവിടെ ഈ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. എന്താണ് ഈ ഹാബേലിന്റെ രക്തം? ഈ ഹാബേലിന്റെ രക്തത്തെപ്പറ്റിയുള്ള കോമൺ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹാബേലിന്റെ ദൈവത്തോട് പ്രതികാരത്തിനായി തന്നെ നിലവിളിച്ച ഹാബേലിന്റെ ഭൂമിയിൽ ചൊരിഞ്ഞ രക്തമാണ് എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഒരു പഠിപ്പീര്. എന്നാൽ അത് ശരിയല്ലെന്നാണ് എന്റെ ബോധ്യം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഹാബേലിന്റെ രക്തം മോശമായിട്ട് സംസാരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ടുള്ള സംസാരമാണ് യേശുവിന്റെ രക്തം. അങ്ങനെ ഹാബേലിന്റെ രക്തം ഗുണകരമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ അതിനേക്കാൾ ഗുണകരമായിട്ട് ബെറ്ററാണ് യേശുക്രിസ്തുവിന്റെ രക്തം. അങ്ങനെ എന്താണ് ബെറ്റർ? എന്തിൽ നിന്നാണ് ബെറ്റർ? അങ്ങനെ പഴയ ഉടമ്പടിയാണ് ഇവിടെ കാണിക്കുന്നത്. പഴയ ഉടമ്പടിയും മോശയുടെ കവനന്റുമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ എന്താണ് ഹാബേലിന്റെ രക്തം എന്ന് പറഞ്ഞത്? ഹാബേൽ ചൊരിഞ്ഞ രക്തത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം. അതേ കാര്യമാണ് എബ്രായലേഖനകർത്താവ് 10-ാമത്തെ അധ്യായം മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ പഴയ കവനന്റ് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താൽ സ്ഥാപിച്ചതാണെങ്കിൽ ആ രക്തത്തെക്കാൾ ഉന്നതമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. അതാണ് ഗുണകരമായിട്ട് സംസാരിക്കുന്നത്, ബെറ്റർ. മറ്റേത് മോശമാണെന്നല്ല, മറ്റേതിനേക്കാൾ ബെറ്റർ ആണെന്ന് പറഞ്ഞു. മറ്റേതിന് സാധിക്കാൻ കഴിയാമെന്നാണ് ഇവിടെ സാധിക്കുന്നത്. അന്നേരം ഹാബേലിന്റെ രക്തം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതികാരത്തിനായി നിലവിളിക്കുന്ന രക്തം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഓൾഡ് കവനന്റിലെ രക്തമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാബേൽ ചൊരിഞ്ഞ രക്തത്തെക്കാൾ, ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്നത് പുണ്യാഹ പുണ്യാഹം എന്ന് മലയാളം വാക്കാണ്, സ്പ്രിങ്കിൾഡ് ബ്ലഡ്, യേശുക്രിസ്തുവിന്റെ ചൊരിഞ്ഞ രക്തം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടുക്കൽ എത്ര നിങ്ങൾ വന്നിരിക്കുന്നത്? അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവൻ തെറ്റൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നരളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ നാം എത്രയധികം. അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി, എന്നാൽ ഞാൻ ഒരിക്കൽ ഇനി ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ഇനി ഒരിക്കൽ ദൈവം ഈ എല്ലാ കാര്യത്തിനും ഇളക്കാനായിട്ട് പോകുന്നു. ഇളകാൻ നിൽക്കുന്ന കാര്യമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ. സിയോൻ പർവ്വതം, ജീവന്റെ ദൈവത്തിന്റെ നഗരമായ യെരുശലേം, സ്വർഗീയ യെരുശലേം, ദൈവസഭ, ദൈവമക്കളുടെ കൂട്ടായ്മ, ഇതൊരിക്കലും ഇളകത്തില്ല. ഈ കാര്യങ്ങൾ ഇളകാതെ നിൽക്കുന്നതാണ് ഇളകാത്ത രാജ്യത്തിലേക്കുള്ളതാണ്. ബാക്കി ഈ ഭൂമിയിലുള്ളതെല്ലാം ഇളകിപ്പോകും. നമ്മളുടെ ഡിപ്പെൻഡൻസ് ഈ ഭൂമിയിലുള്ള എന്തിന്റെ മുകളിലാണെങ്കിലും ദൈവം ഇതിനെ എല്ലാം ഇളക്കും. പക്ഷെ നമ്മൾ ഇളകാത്ത ഒരു കാര്യത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മൾ നിലനിൽക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാതെ നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ളതുകൊണ്ട്, അതായത് ദൈവസഭയുടെ ഭാഗമായി നാം നിത്യതയിലേക്ക് പോകാനുള്ളത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാർ, ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇനി അധ്യായം ഇവിടെ തീർക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ലാസ്റ്റത്തെ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അടുത്ത ദിവസം വേണമെങ്കിൽ അവസാനത്തെ 2-3 വാക്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു പോകാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.